Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ രീതിയിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം, 2:1 12 വാക്യങ്ങൾ. ചെന്നൈയിലെ ചോളമണ്ഡലം ആർട്ടിസ്റ്റ് ഗ്രാമം വളരെ പ്രശസ്തമാണ്. 10 or 20 വളരെ നിലവാരമുള്ള ചിത്രകാരന്മാർ ഒരുമിച്ച് പാർത്തിരുന്നൊരു ഗ്രാമമാണത്. മദ്രാസിൽ നിന്ന് മഹാബലിപുരത്തേക്ക് പോകുന്ന സമുദ്രതീരത്തായിരുന്നു ഈ കലാകാരന്മാരുടെ ഗ്രാമമെന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു. 2 സ്നേഹിതരായ കലാകാരന്മാർ ഒരുമിച്ച് ഒരു മുറിയിൽ പാർത്തിരുന്നു. അക്കൂട്ടത്തിൽ ഒരാൾ രോഗഗ്രസ്തനായി. തനിക്ക് ഇനി രക്ഷയില്ല എന്ന് അയാൾ തന്നെ വിധി പ്രസ്താവിച്ചു. പ്രത്യാശയറ്റാൽ പിന്നെ വൈദ്യശാസ്ത്രം പോലും ഫലിക്കില്ലല്ലോ. കൂട്ടുകാരൻ ചിത്രരചനയിൽ മുഴുകുമ്പോൾ രോഗിയായ ഈ മനുഷ്യൻ, രോഗിയായ ഈ കലാകാരൻ ജാലകത്തിലൂടെ അങ്ങ് അകലെ നോക്കി നിൽക്കും. ഒരു വൃക്ഷത്തിലേക്കാണ് അയാൾ ദൃഷ്ടി പതിക്കുന്നത്. അതിൽ നിന്നും ധാരാളമായി പൊഴിഞ്ഞു വീഴുന്ന ഇലകളെ നോക്കി നോക്കി അയാൾ സമയം ചെലവഴിക്കും. അവസാനത്തെ ഇല കൊഴിഞ്ഞു വീഴുന്ന ദിവസത്തിനായി അയാൾ പാർത്തിരുന്നു. അന്ന് തന്റെയും ജീവിതം പൊഴിഞ്ഞു വീഴും എന്നൊരു തോന്നൽ അയാളുടെ മനസ്സിൽ വിഷാദപൂർവം തങ്ങിനിന്നു. വൃക്ഷത്തിലെ ഇലകൾ പൊഴിഞ്ഞു തീരാറായപ്പോൾ അയാളുടെ മനസ്സും പ്രത്യാശയറ്റ് കൂരിരുട്ടായി മാറി. ഒരു സായാഹ്നത്തിൽ അയാൾ ശ്രദ്ധിച്ചു നോക്കി. അതാ, ഇനി ഒരില മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത പ്രഭാതത്തിൽ അതും സംഭവിക്കും, അതോടെ തന്റെ ജീവിതവും. സൂര്യൻ ഉദിച്ചുയർന്നെങ്കിലും ക്ഷീണിതനും ദുഃഖാർത്ഥനുമായി ഈ മനുഷ്യനുണർന്നു. മരണം പാർത്തിരുന്ന മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയ ദൃശ്യം ആ ഒരില മാത്രം വീണില്ല എന്നതാണ്. ആഞ്ഞടിച്ച കാറ്റിനെയും കോളിനെയും അതിജീവിച്ച് ആ ഇല മാത്രം ഇതാ ഉണർവോടെ നിൽക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെടാതിരുന്ന തളിരില ആ കലാകാരന്റെ മനസ്സിന് ആത്മബലമേകി. പിന്നെ ജീവിതത്തിന്റെ ദൃഢമായ ചുവടുകൾ വച്ച് ആ മനുഷ്യൻ നിറക്കൂട്ടുകൾ കയ്യിലെടുത്തു. നാളുകളായി തന്റെ മനസ്സിൽ പതിഞ്ഞ ആ വൃക്ഷത്തോടൊട്ടിനിൽക്കുന്ന പച്ചില അയാൾ ക്യാൻവാസിൽ പകർത്തി. അതിൽ നിപതിച്ച ദൈവീകതയുടെ സൂര്യകിരണങ്ങൾ പച്ചിലേക്ക് വർണ്ണാഭ പകർന്നപ്പോൾ ക്യാൻവാസിൽ ചാർത്തിയ നിറക്കൂട്ടിലൂടെ ആ മനുഷ്യനും നവജീവന്റെ ഭാവാത്മസൃഷ്ടിയായി മാറി. ക്രിസ്തു തന്റെ പരസ്യജീവിതകാലത്ത് ധാരാളം രോഗികളെ അത്ഭുതകരമായി സുഖപ്പെടുത്തിയതായിട്ട് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഗലീലിയ തീരത്തുള്ള കഫർനാം ഗ്രാമത്തിൽ വച്ച് ക്രിസ്തു ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതായി മാർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ദൈവമാണ് മനുഷ്യർക്ക് ജീവൻ നൽകുന്നതെന്നും അവിടുന്ന് ഈ ലോകത്ത് മനുഷ്യരുടെ മധ്യ വസിച്ചുകൊണ്ട് അവർക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും ആഗ്രഹിക്കുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം വ്യക്തമാക്കുന്നു. കഫർനാമിലെ ഒരു വീട്ടിലിരിക്കുന്ന ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വീടിന്റെ മേൽക്കൂര പൊളിച്ച് രോഗിയെ എത്തിച്ചതായിട്ടാണ് മാർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വീടിന്റെ മേൽക്കൂര പൊളിച്ചിറങ്ങുന്നത് കള്ളന്മാരാണ്. അങ്ങനെയാണല്ലോ സാധാരണ നാം മനസ്സിലാക്കുന്നത്. എന്നാൽ അക്കാലത്തെ പലസ്തീനിയൻ സംവിധാനത്തിൽ വളരെ ലളിതവും ലഘുവുമായ വീടിന്റെ മേൽക്കൂര അല്ലെങ്കിൽ ടെറസ് എളുപ്പത്തിൽ മാറ്റാവുന്നതായിരുന്നു. മരുപ്രദേശത്തെ ചൂടിൽ നിന്നും രക്ഷിക്കുക മാത്രമാണ് മേൽക്കൂരയുടെ ഉദ്ദേശം. വൃക്ഷങ്ങളുടെ ശിഖരങ്ങളും മുളകൊണ്ടും മണ്ണുകൊണ്ടുമൊക്കെ ഉണ്ടാക്കിയ മേൽക്കൂര വളരെ എളുപ്പത്തിൽ നീക്കം ചെയ്യാവുന്നതായിരുന്നു. വളരെ ലാളിത്യമാർന്ന അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ തങ്ങളുടെ രോഗിയെ രക്ഷിക്കാനുള്ള തീവ്രമായ ആഗ്രഹവും അതിനുള്ള സഹകരണവും ഉത്സാഹവും ഒക്കെയാണ് നാം ഈ കാണുന്നത്. സർവോപരി ഒരു കൊച്ചു സമൂഹത്തിന് ക്രിസ്തുവിലുള്ള അഗാധമായ വിശ്വാസവും ഇവിടെ വെളിപ്പെടുന്നുണ്ട്. രോഗിയെ അങ്ങകലിൽ നിന്ന് ചുമന്നുകൊണ്ടുവന്നവർക്കും വീടിനകത്തും പുറത്തുമിരുന്ന് ക്രിസ്തുവിനെ ശ്രവിച്ചുകൊണ്ടിരുന്നവർക്കും വീട്ടുടമസ്ഥനും ഒരേ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. വർഷങ്ങളായി തളർവാദം പിടിപെട്ട് കിടപ്പിലായ ഈ മനുഷ്യനെ ക്രിസ്തുവിൽ നിന്നും സൗഖ്യം നേടി മോചിക്കണം, രക്ഷിക്കണം എന്ന ഒരൊറ്റ ആഗ്രഹം മാത്രം. അങ്ങനെ തങ്ങളുടെ ഒരു സഹോദരന് പുതുജീവൻ നൽകുക എന്നതിനുള്ള അതിയായ ആഗ്രഹവും ആഴമായ വിശ്വാസവുമാണ് ഈ സാഹസത്തിന് അവരെ പ്രേരിപ്പിക്കുന്നത്. വിശ്വാസമാണ് നമ്മെ പ്രവൃത്തിയിലേക്ക് നയിക്കേണ്ടത്. വളരെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇതാ ഒരു ചെറുസമൂഹം കൂട്ടമായി പരിശ്രമിക്കുന്നു, അവർ വിജയിക്കുന്നു. തങ്ങളുടെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി അവനായ ക്രിസ്തുവിൽ നിന്നും ഒരു അനുഗ്രഹം, സൗഖ്യം നേടാൻ ഇതാ എല്ലാവരും സഹകരിക്കുന്നു. ചിലർ വീടിന്റെ കൂര പൊളിക്കുന്നു, കുറെ പേർ താൽക്കാലിക മഞ്ചലിൽ ജീവച്ഛവമായവനെ പൊളിച്ച മേൽക്കൂരയിലൂടെ താഴേക്ക് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നു. മറ്റു ചിലർ അതിനായി തങ്ങളുടെ സ്ഥാനത്തു നിന്നും മാറിക്കൊടുക്കുന്നു. എഴുന്നേറ്റ് മാറിയവർ ചിലർ വീടിന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ കൂട്ടമായി ഒരു ചെറു സമൂഹത്തിന്റെ വിശ്വാസവും ആഴമായ വിശ്വാസവും കൂട്ടമായ പരിശ്രമവും വളരെ വ്യക്തമായി നമുക്കിവിടെ കാണാം. വീടിന്റെ മേൽക്കൂര പൊളിച്ചു മാറ്റിയതുപോലെ സ്വാർത്ഥതയുടെ വേലിക്കെട്ടുകളെല്ലാം ഒന്നൊന്നായി അഴിച്ചു മാറ്റിയപ്പോൾ അവർ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒന്നായിത്തീർന്നു. കൂട്ടായ്മയുടെയും സാഹോദര്യത്തിന്റെയും അനുഭവമാണ് അത്ഭുതകരമായ സൗഖ്യദാനത്തിന് വഴിയൊരുക്കുന്നത്. ആ ജനങ്ങളുടെ സമൂഹത്തിന്റെ വിശ്വാസം കണ്ടിട്ട് ക്രിസ്തുവിന്റെ മനസ്സലിഞ്ഞു. അവിടുന്ന് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗങ്ങളെല്ലാം പാപത്തിന്റെ ശിക്ഷയെന്ന് യഹൂദജനം വിശ്വസിച്ചിരുന്ന കാലത്ത് അതേ ഭാഷയിലും ശൈലിയിലും ക്രിസ്തു അവരോട് സംവദിക്കുകയാണ്. അവന്റെ ശരീരത്തിലെ കെട്ടുകളഴിച്ച് അവനെ സ്വതന്ത്രനാക്കി എഴുന്നേൽപ്പിച്ച് ക്രിസ്തു പറഞ്ഞയച്ചു. ക്രിസ്തുവിന്റെ ദിവ്യകരസ്പർശത്താൽ സൗഖ്യം പ്രാപിച്ചവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചു എന്നാണ് മാർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉടലിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഭിഷഗ്വരനാണ് ക്രിസ്തു. അനുദിന വ്യവഹാരങ്ങളിൽ സൗഖ്യദാനത്തിനും പാപമോചനത്തിനുമായി ക്രിസ്തു ഉപയോഗിച്ച മനഃശാസ്ത്ര സമീപനങ്ങളെക്കുറിച്ച് എത്രമാത്രം അപഗ്രഥനങ്ങളാണ് ബൈബിൾ വിജ്ഞാനീയത്തിൽ നാം കാണുന്നത്. എത്രയോ മനുഷ്യരുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ക്രിസ്തു തൊട്ടു സുഖപ്പെടുത്തി, ചുംബിച്ചു സുഖപ്പെടുത്തി എന്ന് നമുക്ക് പറയാം. തന്റെ അടുത്ത് തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് കരുണയ്ക്കായി കേണുകരഞ്ഞ കള്ളന് തന്റെ ഒപ്പമായിരിക്കുവാനുള്ള സൗഖ്യത്തിന്റെ അവസാന ആയുർവേദമാണ് അവിടുന്ന് പകർന്നു നൽകിയത്. രോഗി പരിചരണ മേഖലയിൽ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, അത് കുടുംബത്തിലായിരുന്നാലും സ്ഥാപനങ്ങളിലായിരുന്നാലും, ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ വ്യക്തമായ ദിശാബോധം നമുക്ക് നൽകുന്നുണ്ട്. ഈ മേഖലയിൽ ക്രിസ്തുവാകുന്ന മഹാവൈദ്യനിൽ നിന്നും ദക്ഷിണ വെച്ച് അഭ്യസിക്കാൻ ആയിരം പാഠങ്ങളുണ്ട്. ഏതൊരൌഷധവും ഫലവത്താകുന്നത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും മനസ്സോടെ അത് സേവിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതങ്ങൾ ഈ ഭൂമിയിൽ താൽക്കാലികങ്ങളാണ്, കടന്നുപോകുന്നതാണ്. രോഗവും വാർദ്ധക്യവും വേദനയും മരണവും മനുഷ്യജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. പ്രത്യാശ കൈവിടിയാത്തവന് രക്ഷയുണ്ട്. സ്രഷ്ടാവായ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ഏറ്റെടുക്കുക, ഒപ്പം അവയിലെ സുഖദുഃഖങ്ങളും. ജീവിതത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കുവാൻ കേൾപ്പുള്ള ക്രിസ്തുവിന്റെ സ്നേഹവും കാരുണ്യവും അവിടുത്തെ സൗഖ്യമേകുന്ന വചനവും ഉൾക്കൊള്ളുവാനുള്ള വിശ്വാസം നമുക്ക് അനുദിനം വളർത്തിയെടുക്കാം. ക്രിസ്തു നൽകുന്ന സൗഖ്യം രക്ഷണീയമാണ്, രക്ഷാകരമാണ്.
നിന്റെ സൗഖ്യമേകുന്ന വാക്കിനാൽ കാണും.
രാജലക്ഷ്മി പാടിയ ഈ ഗാനം ഫാദർ ജോർജ് പുതുമനയുടെ വരികളാണ്. ജെറി അമൽദേവ് ഈണം പകർന്നിരിക്കുന്നു. ലത്തീൻ റീതിയിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.